വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിപ്പാൻ വീണ്ടും ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 7-ാം അധ്യായമാണ്. കഴിഞ്ഞ 6 അധ്യായങ്ങൾ ചിന്തിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതുപോലെ 5, 6, 7 അധ്യായങ്ങൾ ക്രിസ്തീയ സദാചാരത്തെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് സഭയെ പ്രബോധിപ്പിക്കുകയാണ്. 7-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ കൊരിന്ത്യർ എഴുതി ചോദിച്ച ചില വിഷയങ്ങളുടെ മറുപടി പൗലോസ് കൊടുക്കുന്നതായിട്ടാണ്. ആ എഴുത്തിന് അവർ ഉന്നയിച്ചിരുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ്റെ അഭിപ്രായങ്ങളാണ് ലേഖനത്തിൽ ഇനിയുമുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം അധ്യായം 1-ാം വാക്യം, 7-ാം അധ്യായം 25-ാം വാക്യം, 8-ാം അധ്യായം 1-ാം വാക്യം, 12-ാം അധ്യായം 1-ാം വാക്യം, 16-ാം അധ്യായം 1-ാം വാക്യം. ഈ അധ്യായങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വിവാഹത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. 1 മുതൽ 8 വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ 1-ും 2-ും വാക്യങ്ങൾ വിവാഹം കഴിക്കരുതെന്ന് ചിന്തിക്കുന്നവരോടുള്ള മറുപടിയായി നമുക്ക് കാണാം. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വിവാഹം ചെയ്തവരോടുള്ള ഗുണദോഷമായി അപ്പോസ്തലൻ ഇവിടെ പ്രബോധിപ്പിക്കുന്നു. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അവിവാഹിതരോടും വിധവമാരോടുമുള്ള ഗുണദോഷമായി നമുക്ക് ചിത്രീകരിക്കാം. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ മിശ്ര വിവാഹിതരോട് ഗുണദോഷിക്കുന്നതായി നമുക്ക് കാണാം. 17 മുതൽ 26 വാക്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവ വിളി അനുസരിച്ച് ഓരോ വ്യക്തി ജീവിതങ്ങളും വസിക്കണം. 25 മുതൽ 26 വാക്യങ്ങൾ കന്യകമാരോടും അവിവാഹിതരായ പുരുഷന്മാരോടുമുള്ള ഒരു പ്രബോധനമായി നമുക്ക് കാണാം. 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വിവാഹിതരോടുള്ള ഒരു 3-ാമത്തെ ഉപദേശമായി നമുക്ക് അതിനെ കാണാം. 32-35 വാക്യങ്ങൾ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം പൗലോസ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വിവാഹ നിശ്ചയത്തിലിരിക്കുന്നവർക്കുള്ള ഉപദേശമായി കാണാം. 39 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തീയ വിധവമാർക്കുള്ള ഉപദേശം. സന്യാസ ജീവിതത്തെപ്പറ്റി പ്രകീർത്തിച്ച ചില വിശുദ്ധന്മാർ എഴുതി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കൊരിന്തിൽ ചിലരുടെ മുദ്രാവാക്യമായിരുന്നു അത് എന്നാണ് അവർ പറയുന്നത്. ദുർനടപ്പിനെ ശക്തമായി ശാസിച്ചെഴുതിയിരിക്കുന്നതായി കഴിഞ്ഞ 5-ും 6-ും അധ്യായങ്ങൾ കാണുന്നല്ലോ. സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എന്ന പൗലോസിന്റെ പ്രസ്താവനയെ വിവിധ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 1-ാം വാക്യം ചിന്തിക്കുമ്പോൾ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. ഞാൻ കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞതുപോലെ സന്യാസ ജീവിതം പ്രകീർത്തിച്ച കൊരിന്ത്യയിലെ ആളുകൾ ഉയർത്തിയിരുന്ന ഒരു മുദ്രാവാക്യമായിരിക്കാം ഇതെന്ന് പല വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് സ്ത്രീയെ തൊടുക എന്നത് പഴയ നിയമത്തിൽ ലൈംഗിക ബന്ധം പുലർത്തുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം, സദർശ്യവാക്യം 6 മുതൽ 29 വരെ വാക്യങ്ങൾ. റബിമാരുടെ ചിന്തയിൽ വിവാഹം ഒരു കടപ്പാടാണ്. എന്നാൽ പൗലോസ് റബിമാരുടെ ചിന്താഗതിയുമായി യോജിക്കുന്നില്ല. പൗലോസ് അവിവാഹിതാവസ്ഥ വിവാഹിത ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതായി ഈ ഭാഗം അടിസ്ഥാനമാക്കി ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ വിവാഹം ഒരു പാപമാണെന്ന് പൗലോസ് കരുതിയെന്ന് ചിന്തിക്കുവാൻ യാതൊരു തെളിവുമില്ല. സ്വയം നിയന്ത്രണമില്ലാത്ത വിവാഹം കഴിക്കുന്നതാണ് ഉത്തമം എന്നുള്ള പൗലോസിൻ്റെ അഭിപ്രായം കൊരിന്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രം ചിന്തിച്ചാൽ മതിയായിരിക്കും. ദുർനടപ്പിൻ്റെ സാഹചര്യത്തിൽ അവിടെയുള്ളവർ വിവാഹം കഴിക്കുവാൻ പൗലോസ് ആവശ്യപ്പെടുന്നതായിട്ട് 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിവാഹിത ജീവിതം നയിക്കുന്നവരാണ് ഏറ്റവും വിശുദ്ധന്മാരെന്ന് ഉള്ള ചിന്താഗതിയെ ചോദ്യം ചെയ്യുന്നവരുണ്ടായിരുന്നു. അവർ വിവാഹം കഴിക്കുന്ന വിഷയത്തെക്കുറിച്ച് പൗലോസ് എഴുതി ചോദിച്ചു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഏതായാലും വിവാഹ ജീവിതത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് സംശയമുണ്ടായത് അതിൻ്റെ നിവാരണത്തിന് വേണ്ടിയാണ് പൗലോസിനോട് അവർ എഴുതി ചോദിച്ചത്. ഇവിടെ നമ്മൾ കാണുന്നു ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. 2-ാം വാക്യം എന്നുള്ള പ്രസ്താവനയിൽ നിന്ന് കഴിഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വയ നിയന്ത്രണമില്ലാത്തവൻ വിവാഹം കഴിക്കുന്ന ഉത്തമം. അതുകൊണ്ട് കൊരിന്തയിലെ ദുർനടപ്പും മ്ലേച്ഛതയുമുള്ള സാഹചര്യം കൊണ്ട് മാത്രമായിരിക്കാം പൗലോസ് അപ്രകാരം നിർദ്ദേശിച്ചത്. എന്നാൽ വിവാഹം കഴിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകം 2:18 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോവ ദൈവപ്രകാരം ചെയ്തു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ സകലത്തെയും അടക്കി വാഴുവാൻ എന്നുള്ളതാണ് ദൈവകൽപ്പന. ആകയാൽ പൗലോസ് വിവാഹ ജീവിതം ഒരിക്കലും പാപമാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. വചനം പറയുന്നു, പൗലോസ് പറയുന്നുണ്ട്, എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നുവെന്ന് പൗലോസ് എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എഫേസ്യ ലേഖനം 5:28 ഈ ദുർനടപ്പിനെ തടയുവാൻ അത്രേ ഓരോരുത്തരും സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത്. ഈ അധ്യായം, ഈ പഠനം ആരംഭിച്ച സമയത്ത് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലേക്ക് വേശ്യകളെ തേടിപ്പോയിരുന്ന കാലത്ത് വഷളത്വത്തെ പൂർണ്ണമായി നീക്കിക്കളയേണ്ടതിന് പൗലോസ് ഉപദേശിക്കുന്നുണ്ട്. റോമിലെ കാലത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവരുണ്ടായിരുന്നു. അത് ദുർനടപ്പെന്നാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവാഹ ജീവിതം ധന്യമാക്കണമെന്ന് തന്നെയാണ് പൗലോസ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ബോധ്യമുള്ളവരാകണമെന്ന് അറിയിച്ചിരിക്കുന്നു. അതിൽ വിവാഹബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ തമ്മിലുള്ള കടപ്പാട് പ്രധാനമായതാണ്. ലൈംഗിക ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. കൊരിന്ത്യയിലെ സന്യാസ ജീവിതാകാംക്ഷികൾ ഈ ബന്ധത്തെ എതിർത്തിരുന്നു എന്നാണ് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. 4 വിവാഹ ബന്ധത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും തുല്യ അവകാശമാണുള്ളത്. ജീവിത പങ്കാളിയുടെ സമത്വം പൗലോസ് അംഗീകരിക്കുന്നു. 1 കൊലോസ്യർ 3:18-19 എഫേസ്യ ലേഖനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 5:22-27 വാക്യങ്ങൾ ഈ ആശയം ഒന്നുകൂടി പൗലോസ് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ 11:3-7 വാക്യങ്ങളിൽ പുരുഷ മേധാവിത്വത്തിന്റെ ആശയം കാണുന്നില്ല എന്ന് സംശയിക്കുന്നവരുണ്ട്. 5 ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുവാൻ പാടില്ല, അഥവാ വേർപിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് 3 മാത്രമായിരിക്കണം. ആ 5 ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു, പരസ്പര സമ്മതത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ വേണ്ടി താൽക്കാലികമായി മാത്രം. സാത്താൻ പരീക്ഷിക്കുക, പരസംഗത്തിനായുള്ള പ്രേരണ സാത്താൻ്റെ പരീക്ഷ വിവരിക്കുന്നു. അതിഥേന്ദ്രിത്വം, അതായത് ലൈംഗിക ബന്ധത്തിനുള്ള അടക്കാനാവാത്ത ആവേശം എന്നർത്ഥം. പരസംഗത്തിനുള്ള പ്രേരണ സാത്താൻ്റെ പരീക്ഷയായി വിവരിക്കുന്നു. വിവാഹിതർ അന്യോന്യം പിരിഞ്ഞിരുന്നാൽ ദുർനടപ്പിലേക്ക് വഴുതി വീഴുവാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. 6 താൻ അവിടെ പ്രബോധിപ്പിക്കുന്നു, ഇതൊരു കൽപ്പനയായിട്ടല്ല. പൗലോസിൻ്റെ ഈ കാര്യത്തെ പറ്റിയുള്ള ഉപദേശം എല്ലാവരും നിർബന്ധമായി അനുസരിക്കണമെന്ന് താൻ ആവശ്യപ്പെടുന്നില്ല. വിവാഹബന്ധത്തിൽ സന്യാസത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യുവാൻ അനുവാദമുണ്ടെന്ന് പറയുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് വേർതിരിക്കുവാനുള്ള അവസരമുണ്ട്. അതിനെ പൗലോസ് അവിടെ വളരെ കൽപ്പനയായിട്ടല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. 7 സകല മനുഷ്യരും എന്നെ പോലെ അല്ല, എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. 7 എന്നാൽ ദൈവം പലതരത്തിലുള്ള കൃപാവരങ്ങളാണ് മനുഷ്യർക്ക് നൽകുന്നത്. ചിലർക്ക് വിവാഹം കഴിക്കാനുള്ള കൃപാവരമാണെങ്കിൽ മറ്റു ചിലർക്ക് അവിവാഹിത അവസ്ഥയിൽ തുടരുവാനുള്ള കൃപാവരമായിരിക്കാം. വിവാഹം ഏതായാലും നിർബന്ധമായി വിവാഹം കഴിക്കാതിരിക്കുവാനും കഴിക്കുവാനും നിയമം നിർമ്മിക്കുന്നത് ശരിയല്ല. ചിലർ അവിവാഹിതരായി ജീവിക്കുവാൻ അവരുടെ സംഘടനാ നിയമം നിർബന്ധിക്കുന്നു. ആ നിയമങ്ങൾ ദൈവ വചനത്തിന് അടിസ്ഥാനമല്ല. ചിലർക്ക് സുവിശേഷ വേല ചെയ്യണമെങ്കിൽ വിവാഹം കഴിച്ചാൽ മതിയാവും എന്നുള്ള നിയമവും ബൈബിളിന് അനുസരണമല്ല. ത്യാഗികളായി കർത്താവിനെ നിത്യ മണവാളനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ സ്ഥിരമായി വിശുദ്ധ വിജീവിതം നയിക്കുന്ന അവിവാഹിതർ വിവാഹിതരെക്കാൾ ശ്രേഷ്ഠരാണ്. അവർ ദൈവകൃപ ലഭിച്ചവരാണ്. അവർ തങ്ങളുടെ ശരീരത്തെക്കാൾ ആത്മാവിന് പ്രഥമ സ്ഥാനം നൽകി ആത്മീയ ജീവിതത്തിൽ അവർ മുന്നേറുന്നുണ്ട്. ദൈവം അവർക്ക് അങ്ങനെയുള്ള കൃപാവരം നൽകിയിരിക്കുന്നു. വിവാഹിതരായി സ്വന്തം കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി അധ്വാനിക്കുന്നവർ അതിനോടുകൂടെ സുവിശേഷ വേലയും ചെയ്ത് പണവും സമ്പാദിച്ച് ലോകമാനങ്ങൾക്ക് പിറകെ ഓടി അവസാനം അതിൻ്റെ ഇടയിൽ ത്യാഗികളായ അഭിഭാവകരെ നോക്കി നിന്ദിച്ച് അവരുടെ ജീവിതം വചനവിരുദ്ധമാണെന്ന് തക്കം കിട്ടുന്നിടത്തെല്ലാം അവരെ കുത്തി നോവിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. അവിഭാതരായി കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ച ലോകമാലിന്യങ്ങൾ ഇടകലരാതെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന എത്രയോ വിശുദ്ധന്മാരുണ്ട്. അവർ ദുർനടപ്പുകാരാണെന്ന് വിധിക്കുന്നത് ശരിയല്ല. ഇതിൻ്റെ 8-ാം വാക്യത്തിൽ 8 മുതൽ 16 വാക്യങ്ങൾ വിവിധ ഗ്രൂപ്പുകൾക്കായുള്ള ഉപദേശം നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നേരത്തെ പ്രാരംഭം സൂചിപ്പിച്ചതുപോലെ വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടുള്ള ഉപദേശം 8-9 വാക്യങ്ങൾ. അവർ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത് ആണ് ഉത്തമമെന്ന് പറയുന്നു. എന്നാൽ സ്വയം നിയന്ത്രണമില്ലാത്തവർ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് വിധവമാർ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓർഡർ പോലെ നിലനിന്നിരുന്നു എന്ന സൂചനയുമുണ്ട്. 1 തിമൊഥെയൊസ് 5:5-16. രണ്ടാമതായി വിവാഹം കഴിക്കാത്തവരുള്ള ഉപദേശം 10-11 വാക്യങ്ങൾ. വിവാഹം കഴിക്കാത്തവരോട് കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പന പല ഓർമ്മിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10:5-9 വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 16:18 വാക്യം. വേർപിരിയുക എന്നതിനെ വിവാഹ ബന്ധം വിച്ഛേദിക്കുക, വിവാഹമോചനം നേടുക എന്നാണ് അർത്ഥം. ഏതെങ്കിലും കാരണവശാൽ വേർപിരിഞ്ഞാൽ വിവാഹം കൂടാതെ ജീവിക്കണം. ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഭർത്താവുമായി നിരപ്പാകുന്നതാണ്. ഭർത്താവ് ഒരു കാരണവശാലും ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. 12-16 വാക്യങ്ങളിൽ മിശ്ര വിവാഹം ചെയ്യുന്നതിനുള്ള ഉപദേശം. ഈ ഗ്രൂപ്പുകാരുടെ ഉപദേശം പൗലോസിന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 12-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, എന്നാൽ ശേഷമുള്ളവരുടെ കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് അവിശ്വാസിയെ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടി പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കുകയും വരുത്. ഒരു പങ്കാളി ക്രിസ്ത്യാനിയായി തീർന്ന മറ്റേ പങ്കാളിയെ ആളിനോട് സഹകരിക്കണം. കൊരിന്ത് സഭയിലെ പലർക്കും വിജാതീയ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം പൗലോസ് സഭയെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു പങ്കാളി ക്രിസ്ത്യാനിയായി തീർന്ന മറ്റേ പങ്കാളിയെ ഉപേക്ഷിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ആ വചനം 12-ാം വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് പ്രബോധിപ്പിക്കുന്നത് ശേഷമുള്ളവരോടാണ്. കാരണം മിശ്രഭാവം ചെയ്തവരോടുള്ള ഉപദേശം പൗലോസിന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ വിവാഹം ചെയ്തതിനു ശേഷം പ്രാർത്ഥനയാലും മാതൃകപരമായ ജീവിതത്താലും പ്രേരണയാലും അവിശ്വാസയ ഭർത്താവ് രക്ഷിക്കപ്പെടണമെന്നുള്ള ആശയമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഭാര്യയെ അവിശ്വാസിനിയാണെങ്കിൽ വിശ്വാസയ ഭർത്താവിൻ്റെ സ്വാധീനതയാൽ ഭാര്യയും വിശ്വാസത്തിലേക്ക് കടന്നു വരും. മക്കളുടെ വിശുദ്ധി മാതാപിതാക്കളുടെ വിശുദ്ധി കൊണ്ട് ഉളവാകുന്നതല്ല. അതുകൊണ്ട് മാതാപിതാക്കന്മാർ വിശുദ്ധരായതുകൊണ്ട് മക്കളും വിശുദ്ധരാകുന്നു എന്നല്ല, മാതാക്കന്മാരുടെ വിശുദ്ധി മക്കൾക്ക് അനുകരണീയമാണെന്നുള്ളതാണ് നിസ്സംശയം ഇവിടെ പൗലോസ് പ്രസ്താവിക്കുന്നത്. മക്കളെ ശരിയായ രീതിയിൽ വളർത്തുന്നതുകൊണ്ടും ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനുള്ള പ്രായമാകുമ്പോൾ അവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവവചനപ്രകാരം ജീവിക്കുന്നുവെന്നുള്ള അത്രേ അവിടെ അതുകൊണ്ടാണ് അവർ വിശുദ്ധരായിത്തീരുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു 15-ാം വാക്യത്തിൽ അവിശ്വാസയ പങ്കാളി വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപിരിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വിശ്വാസി തടസ്സമായി നിൽക്കരുത്. ഇക്കാര്യത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി കർത്താവിന്റെ കൽപ്പനയിൽ നിന്ന് സ്വതന്ത്രനാണ്. അതായത് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവിശ്വാസിയ പങ്കാളിയുടെ വേർപാട് വിശ്വാസിയുടെ ജീവിതത്തിന് സമാധാനം പറയാൻ അന്തരീക്ഷം പ്രദാനം ചെയ്യുവാൻ സഹായമായി തരും. 16-ാം വാക്യത്തിൽ അവിശ്വാസിയുമായുള്ള വിവാഹ ബന്ധം തുടരുന്നതിനുള്ള ഏക ന്യായം അവിശ്വാസിയെ കൂടി നേടിയെടുക്കുക എന്നുള്ള പ്രത്യാശയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് എങ്ങനെ സാധ്യമായി തീർന്നു എന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. 17-ാം വാക്യത്തിൽ വിവാഹ ബന്ധത്തെക്കുറിച്ച് പൗലോസിന്റെ അഭിപ്രായം ഈ വാക്യത്തിൽ പറയുന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 18-ാം വാക്യം, സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തു എന്ന് നിനക്ക് എങ്ങനെ അറിയാം? യഹൂദന്മാരിലും ജാതികളിലും ക്രിസ്ത്യാനികളായ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രമാണം പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നു. പരിശോധനയോടെ ഇത് യഹൂദനെ കുറിക്കുന്നു. ഒരു യഹൂദൻ ക്രിസ്ത്യാനിയാകുമ്പോൾ പരിച്ഛേദനയുടെ അടയാളം മാറ്റുവാൻ ശ്രമിക്കേണ്ട. ചിലർ അപ്രകാരം ശ്രമിച്ചിരുന്നു. മർക്കോസിന്റെ സുവിശേഷത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അഗ്രചർമ്മത്തോടെ ഇത് വിജാതികളെ സൂചിക്കുന്നു. വിജാതികളും ക്രിസ്ത്യാനികളാകുമ്പോൾ പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല. 19-ാം വാക്യം, 19-ാം വാക്യം, പുതിയ വ്യവസ്ഥയിൽ ബാഹ്യ അടയാളങ്ങൾക്ക് സ്ഥാനമില്ല. എന്നാൽ പ്രധാനമായ ഒരു കാര്യമുണ്ട്, അത് ദൈവകൽപ്പന പ്രമാണിക്കുകയാണ്. വചന ഗലാത്യ ലേഖനത്തെ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ദൈവീയ കൽപ്പന എന്നത് സ്നേഹിക്കുവാനുള്ള കൽപ്പനയാണ്. അതേ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നവർ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. 20-ഉം 22-ഉം വാക്യങ്ങൾ. ഓരോരുത്തർ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ തുടരുവാൻ പൗലോസ് ഉപദേശിക്കുന്നു. വിശ്വാസിയായി തീർന്ന അടിമത്തത്തിൽ തന്നെ തുടരേണ്ടതാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് അടിമയായിരിക്കുവാൻ പാടില്ല എന്നില്ല. സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ സ്വതന്ത്ര മനുഷ്യൻ ക്രിസ്തുവിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടവനല്ല, പിന്നെയോ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. റോമാലേഖനം 6-ാം അധ്യായം 18-ഉം 22-ഉം വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. 23-ാം വാക്യം ശ്രദ്ധിക്കുക. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. വാക്യത്തിൽ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ ഇതവിടെ ആവർത്തിക്കുകയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി യേശു ക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. അതുകൊണ്ട് ആർക്കും അടിമയാകരുത്. കോരിന്ത്യയിലെ പാർട്ടി ഭിന്നതകളുടെ അടിസ്ഥാനം വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തതായിരുന്നല്ലോ. ഒരു ക്രിസ്ത്യാനിയുടെ പരമമായ ലക്ഷ്യം ഭക്തിയും തൻ്റെ ജീവിതം വഴിപാടായി സമർപ്പിച്ചത് മൂലം നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം എന്നാണ് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. 7-ാം അധ്യായം 25-ാം വാക്യങ്ങൾ, 40-ാം വാക്യങ്ങൾ അവിവാഹിതർക്കുള്ള ഉപദേശമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 25-ാം വാക്യത്തിൽ കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പന ഇല്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം. പൗലോസിൻ്റെ അഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തുടർന്ന് പറയുന്നതെന്നും അവിവാഹിതനായ പുരുഷനെയും സ്ത്രീയെയും ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അവിവാഹിതരായി ജീവിക്കാനുള്ള വ്രതം ഏറ്റെടുത്തവരായിരിക്കാം ഇവർ. ഇക്കാര്യത്തിൽ കർത്താവിൻ്റെ കൽപ്പന തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പൗലോസ് പറയുന്നു. 26-ാം വാക്യം ഇപ്പോഴത്തെ കഷ്ടത. ക്രിസ്ത്യാനികൾക്കുള്ള കഷ്ടതയാണോ ഇവിടെ സൂചിപ്പിക്കുന്നത്, അതോ ലോകാന്തത്തെക്കുറിച്ചെന്നോ ചിന്തിക്കുന്നതെന്ന് കൂടുതൽ യോജിക്കുന്നത്? അത് ഉടനടി സംഭവിക്കുമെന്ന് ആദിമ സഭ വിശ്വസിച്ചിരുന്നു. യഹൂദ അപ്പോക്കാലിപ്റ്റിക് എഴുത്തുകളിൽ യുഗാന്ത്യത്തിന് മുമ്പ് സംഭവിക്കേണ്ട കഷ്ടതകളെക്കുറിച്ച് വിവരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ മുകളിൽ പറഞ്ഞതിനെയാണ് ഈ വാക്ക് കുറിക്കുന്നതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുക എന്നർത്ഥം വരും. എന്നാൽ തുടർന്ന് പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ മാനസാന്തരപ്പെട്ടപ്പോൾ ഏതവസ്ഥയിലായിരുന്നുവോ ആ അവസ്ഥയിൽ തന്നെ തുടരുക എന്നർത്ഥം വരും. 27-ാം വാക്യം ഒരുവൻ വിവാഹിതനാണെങ്കിൽ ആ നിലയിൽ തുടരണം. വിവാഹിതനല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ ശ്രമിക്കരുത്. ജഡത്തിൽ കഷ്ടത. ജഡം എന്നത് പൗലോസിൻ്റെ ലേഖനത്തിലെ പ്രത്യേക വേദശാസ്ത്ര അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെയോ പുതിയമായ സാഹചര്യത്തിൽ എന്ന സാധാരണ അർത്ഥത്തിലാണ്. വിവാഹ ജീവിതത്തിൽ പല കടപ്പാടുകളുണ്ട്. അന്ത്യകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹ ജീവിതം പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ മുഖാന്തരമാവുകയുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 8-ാം വാക്യങ്ങൾ 13-ാം അധ്യായം 7-8 വാക്യങ്ങൾ 17-ാം അധ്യായം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 29-31 വാക്യങ്ങൾ കാലം ചുരുങ്ങിയിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അപ്പോയിന്റഡ് ടൈം, അതായത് അനുവദിക്കപ്പെട്ട സമയം തീരാറായിരിക്കുന്നു. യേശു ക്രിസ്തു മഹത്വത്തിൽ വീണ്ടും വരുന്നു. വന്ന് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്ന കാലം ഉടനടി ഉണ്ടാകും എന്ന് അപ്പോസ്തോലം പ്രതീക്ഷിച്ചിരിക്കണം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 20-ാം വാക്യം ഈ പ്രതീക്ഷ ലോക വ്യവസ്ഥകളോടും ബന്ധങ്ങളോടും ഒരു നിസ്സംഗത്വ മനോഭാവം പൗലോസൻ ഉദിപ്പിച്ചുവോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ചേർച്ചയാണെന്ന് നമുക്ക് തോന്നാം. കാലം ചുരുങ്ങിയിരിക്കുന്നുണ്ട്. ബാഹ്യമായ കാര്യങ്ങളോട് വിശ്വാസി ഒരു നിസ്സംഗത്വ മനോഭാവം പ്രദർശിപ്പിക്കണം. അതിൻ്റെ അടുത്ത വാക്യം ഭാര്യമാർ ഇല്ലാത്തവരെ പോലെ. പൗലോസിന്റെ ഈ ചിന്ത സ്റ്റോയിക് ചിന്താഗതിയോട് ബന്ധപ്പെട്ടാണ് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ഈ അഭിപ്രായം അതേപടി സ്വീകരിക്കാൻ പ്രയാസമാണ്. പൗലോസ് ഈ ലോകം നിഷേധിക്കുന്നില്ല. എല്ലാ സമയത്തും യാതൊരു വികാര ഭേദവും കൂടാതെ ഇരിക്കണമെന്നല്ല പൗലോസ് പറയുന്നത്. പിന്നെയോ കർത്താവിനുള്ള ഏകാഗ്രമായ ഭക്തി മുന്നോട്ട് പോകുന്നതാണ്. കരയുന്നതും സന്തോഷിക്കുന്നതും അവഗണന അർഹിക്കുന്നതെങ്കിൽ റോമ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യോജിക്കാൻ കഴിയും. ലോകത്തിന് അനുരൂപം, ലോകത്തിന്റെ ബാഹ്യരൂപം എന്നർത്ഥം. വിശ്വാസികളുടെ സമൂഹത്തിൽ കാഴ്ചപ്പാടിൽ ലോകത്ത് പൗലോസ് ലോകത്തെ വീക്ഷിക്കുന്നു. ഈ ലോകം ഒഴിഞ്ഞു പോകുന്നതാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാം വാക്യം അതുകൊണ്ട് മാറിപ്പോകുന്ന ലോകത്തിൽ അധികം ഉൾപ്പെടാതെ കഴിഞ്ഞുകൂടണമെന്ന് ആണ് പൗലോസ് ഇവിടെ വിവക്ഷിക്കുന്നത്. കാരണം കർത്താവിൻ്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നത് കൊണ്ട് ലോക വ്യാപാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണകയാണ് ഒരു ക്രിസ്ത്യാനിക്ക് അനുകരണീയമായ മാതൃക എന്ന് പൗലോസ് വിശ്വസിച്ചു. ഇതേ രീതിയിലുള്ള ഉപദേശം യോഹന്നാൻ്റെ 1-ാം ലേഖനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 23 മുതൽ ഇരുപത്തിനാലും വാക്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കൊരിന്ത്യർ യാതൊരു വിധ ചിന്താകുലവും ഇല്ലാത്തവരായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർ വിവാഹിതർ ജീവിതത്തിൽ പങ്കാളി പ്രകാരം പ്രസാദിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവിവാഹിതരാകട്ടെ കുടുംബബന്ധങ്ങളുടെ ചുമതലയിൽ നിന്നും കടപ്പാടുകളിൽ നിന്നും സ്വതന്ത്രരായതിനാൽ ഏകാഗ്ര മനസ്സോടുകൂടി കർത്താവിനെ പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകുന്നു. അവർ ചിന്താകുലങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. ഇവിടെ 35-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് കുടിക്കുക, ഞാനിത് നിങ്ങൾക്ക് കുടിക്കുവാനല്ല യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാവില്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരവാസമായിരിക്കണം നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത്രേ പറയുന്നത്. കുടിക്കിടുക, അതായത് വഴിയിൽ തടസ്സം സൃഷ്ടിക്കുക. ഒരു മനുഷ്യൻ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥാനത്താണ് ഇരിക്കേണ്ടത് എന്ന് പറയുന്നത് അവനെ നിയന്ത്രിക്കുവാനല്ല, സ്വതന്ത്രനാക്കാവുന്നതാണ്. അവർ വേറെ ഏതോ സ്ഥാനത്ത് നിൽക്കേണ്ടവരായിരുന്നു എന്ന ചിന്താ കുലത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. ഒരു പുതിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മനോഭാവമാണ് ഇവിടെ പൗലോസ് വിവക്ഷിക്കുന്നത്. 36 മുതൽ 38 വരെ വാക്യങ്ങൾ മൂന്ന് തരത്തിലുള്ള ഭാഷാന്തരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരുവൻ, ഒന്നാമതായി ഒരുവൻ എന്നത് പിതാവിനെയോ രക്ഷകർത്താവിനെയോ കുറിക്കുന്നു. കന്യക എന്നത് അവൻ്റെ മകൾ, അവളെ വിവാഹം കഴിച്ച് കൊടുക്കണമെന്നോ വേണ്ടയോ എന്നത് അവൻ തന്നെ നിശ്ചയിക്കുന്നതാണ്. ഇതാണ് കിംഗ് ജെയിംസ് വേർഷനിൽ ഭാഷാന്തരമായി ചേർത്തിരിക്കുന്നത്. രണ്ടാമതായി ഒരുവനും അവൻ്റെ കന്യകയും വിവാഹം നിശ്ചയം ചെയ്ത പുരുഷനും സ്ത്രീയുമായി വ്യാഖ്യാനിക്കുക. അവർ ക്രിസ്ത്യാനികളായി തീർന്നാൽ എന്തു ചെയ്യണം? അവർക്ക് വിവാഹം കഴിക്കാം. പുതിയ നിയമത്തിൻ്റെ പുതിയ വിവർത്തനത്തിൽ ഈ അർത്ഥത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മൂന്നാമതായി ആത്മീയ വിവാഹത്തിലേക്ക് പ്രവേശിച്ച പുരുഷനും സ്ത്രീയുമായി വ്യാഖ്യാനിക്കുക. സ്പിരിച്വൽ മാരേജ്, അതായത് ലൈംഗിക ബന്ധം കൂടാതെ ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചവർക്ക് അപ്രകാരം ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കാം. കൊരിന്തിൽ പ്രകാരമുള്ള ആത്മീയ വിവാഹങ്ങൾ നിലവിലിരുന്നു. NEB-ൽ ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. 39-40 വാക്യങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യം വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ എങ്ങനെ ബാധിക്കുന്നെന്നാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം അവനുമായി ബന്ധപ്പെട്ട ഭാര്യ ജീവിക്കേണ്ടതാണ്. ഭർത്താവിൻ്റെ മരണശേഷം പുനർവിവാഹത്തിന് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ മാത്രമേ ആകാവൂ. യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ദേവര വിവാഹ സമ്പ്രദായത്തിന് വിപരീതമായ ഒരു ശാസനയായിരിക്കാം അത്. ആവർത്തന പുസ്തകം 25:5-10 വാക്യങ്ങൾ ഭർത്താവ് മരിച്ച സ്ത്രീ പുനർവിവാഹം ചെയ്യാതെ ഇരിക്കുകയാണ് അവളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമേറിയ അവസ്ഥ എന്ന് പൗലോസ് പറയുന്നു. ദൈവാത്മാ പ്രേരിതമായിട്ടാണ് താൻ അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് പൗലോസ് അവകാശപ്പെടുന്നു. 40-ാം വാക്യം ശ്രദ്ധിക്കുക, എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവാത്മാവ് എനിക്കും ഉണ്ട് എന്ന് തോന്നുന്നു. പൗലോസ് തൻ്റെ ഒരു 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 അവസാന ഒരു കൺക്ലൂഷനായി താൻ രേഖപ്പെടുത്തുന്നത് ഒരു അഭിപ്രായമായിട്ടാണ് താൻ ഈ 40-ാം വാക്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടി വർജിക്കുക ഈ അധ്യായം നമ്മൾ പൊതുവെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഇതര മതങ്ങളിൽ വിധവമാർക്ക് പുനർവിവാഹം അനുവദിച്ചിട്ടില്ലായിരുന്നു. പുരാതന ഭാരതത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഭർത്താക്കന്മാരുടെ ചിതയിൽ ഭാര്യമാരും ചാടിച്ചാകണം എന്ന വ്യവസ്ഥ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഭാരതം നിലനിന്നിരുന്നു. എന്നാൽ സവിശേഷം മനുഷ്യരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തി. ഒരു വിധവയ്ക്ക് വലിയ സുരക്ഷിതത്വവും അതിനനുസരിച്ചുള്ള നിയമങ്ങളുമാണ് ദൈവവചനത്തിൽ കാണുന്നത്. സാക്ഷാലുള്ള ഭക്തിയും അതുതന്നെയാണെന്ന് യാക്കോബിന്റെ ലേഖനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് സുന്ദരിയായ യുവതിയെ ബന്ധിച്ച് ഭർത്ത കുടുംബക്കാർ ഭർത്താവിൻ്റെ ചിതയിലിട്ട് ദഹിപ്പിച്ചതായി നമ്മൾക്ക് പത്രവാർത്തകൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവണതകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ആളുകൾ സുബോധമുള്ളവരായി തീരേണ്ടത് എന്ന് മാത്രമായി നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്. വിവാഹം വാണിജ്യമായി ചിന്തിക്കുന്നവരുമുണ്ട്. ഇതെല്ലാത്തിനും ഒരു അവസാനമായി ഒരു കൺക്ലൂഷനായി ഇവിടെ പൗലോസ് പറയുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായുള്ള നടപടി വർജിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾ ഒന്നാമതായി ചെയ്യേണ്ടത്. വിവിധ പുനർവിവാഹത്തിന് സ്വാതന്ത്ര്യമുള്ളവരാണ് വിധവ പുനർവിവാഹത്തിന് സ്വാതന്ത്ര്യമുള്ളവരാണെങ്കിലും അവിവാഹിതരായി പ്രാർത്ഥാൻ അവൾ ഭാഗവതിയാണെന്ന് പൗലോസ് അഭിപ്രായപ്പെടുന്നു. പൗലോസിന് പൂർണ്ണമായ ഒരു ആത്മശക്തിയും ജ്ഞാനവും കൃപയും ഉണ്ടായിരുന്നു എന്ന് ഉള്ളത് ഒരു തർക്കമറ്റ വസ്തുതയാണ്. അതുകൊണ്ട് താൻ ഇവിടെ ഉപസംഹരിച്ചിരിക്കുന്നത് ദൈവാത്മാവ് എനിക്കുമുണ്ട് എന്ന് തോന്നുന്നു ഒരു എന്നത് ഒരു വിരോധാഭാസത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള ക്രിസ്തീയ ആചാരങ്ങൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതോടുകൂടി 7-ാം അധ്യായം ഇവിടെ ഉപസംഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് 8-ാം അധ്യായം ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.